പിന്നെയും പുരോഹിതനായ സാധുക്കനോട് ദർശക, ഈ സമാധാനത്തോട് പട്ടണത്തിലേക്ക് മടങ്ങിപ്പോകാം. നിങ്ങളുടെ രണ്ടു പുത്രന്മാർ, നിന്റെ മകൻ അഹീമാസും അബ്യാസാരന്റെ മകൻ യോനാഥാനും നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ. എനിക്ക് നിങ്ങളുടെ അടുക്കൽ നിന്ന് സൂക്ഷ്മ വർത്തമാനം കിട്ടും വരെ ഞാൻ മരുഭൂമിയിലേക്കുള്ള കടലിങ്കിൽ താമസിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ സാധുക്കും അബ്യാസാരും ദൈവത്തിന്റെ വെട്ടകമേലേക്ക് തിരികെ കൊണ്ടുപോയി അവിടെ താമസിച്ചു. ദാവീദ് തലമൂടിയും ചെരുപ്പിടാതെയും നടന്ന് കരഞ്ഞുകൊണ്ട് ഒലിയുമലയുടെ കയറ്റം കയറി കൂടെയുള്ള ജനമൊക്കെയും തലമൂടി കരഞ്ഞുകൊണ്ട് കയറി ചെന്നു. അബ്സലോമിനോടുകൂടെയുള്ള കൂട്ടുകെട്ടുകാരുള്ള അഹീതോഫേലും ഉണ്ടെന്ന് ദാവീദിന് അറിവിട്ടപ്പോൾ യഹോവേ അഹീതോഫേലിന്റെ ആലോചനയെ അബദ്ധമാക്കണമേ എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് മലമൂടി ദൈവത്തെ ആരാധിച്ചു വന്ന സ്ഥലത്തെത്തിയപ്പോൾ അർക്കനായ ഹൂശായി അങ്കി കീറിയും തലയിൽ മണ്ണ് വാരിയിട്ടും കൊണ്ട് അവനെതിരെ വരുന്നത് കണ്ടു. അവനോട് ദാവീദ് പറഞ്ഞത്, നീ എന്നോടുകൂടെ പോന്നാൽ എനിക്ക് ഭാരമായിരിക്കും, എന്നാൽ നീ പട്ടണത്തിലേക്ക് മടങ്ങിച്ചെന്ന് അബ്സലോമിനോട്, രാജാവെ, ഞാൻ നിന്റെ ദാസനായിരുന്നു കൊള്ളാം, ഞാൻ ഇതുവരെ നിന്റെ അപ്പന്റെ ദാസനായിരുന്നതുപോലെ ഇപ്പോൾ നിന്റെ ദാസനായിരിക്കാം എന്ന് പറഞ്ഞാൽ നിനക്ക് അഹീതോഫേലിന്റെ ആലോചനയെ വ്യർത്ഥമാക്കുവാൻ കഴിയും. അവിടെ നിന്നോടുകൂടെ പുരോഹിതന്മാരായ സാധുക്കും മദ്യം, അതുകൊണ്ട് രാജധാനിയിൽ നിന്ന് കേൾക്കുന്ന വർത്തമാനമൊക്കെയും നീ പുരോഹിതന്മാരായ സാധുക്കിനെയും അബ്യാസാരിനെയും അറിയിക്കണം. അവിടെ അവരോടുകൂടെ അവരുടെ രണ്ട് പുത്രന്മാർ സാധുക്കിന്റെ മകൻ അഹീമാസും അബ്യാസാരിന്റെ മകൻ യോനാഥാനും ഉണ്ട്. നിങ്ങൾ കേൾക്കുന്ന വർത്തമാനമൊക്കെയും അവർ മുഖാന്തരമെന്നെ അറിയിപ്പീൻ. അങ്ങനെ ദാവീദിന്റെ സ്നേഹനായ ഹൂശായി പട്ടണത്തിൽ ചെന്നു. അബ്സാലോമും യെരുശലേമിൽ എത്തി. രണ്ട് ശമുവേൽ 16-ാം അധ്യായം. ദാവീദ് മലമുകൾ കടന്ന് കുറെ അപ്പുറം ചെന്നപ്പോൾ മെഫീത്തിന്റെ വൃത്തനായ സീബ കൂപ്പിട്ട രണ്ട് കഴുതിയുമായി ഇവരെ വരുന്നത് കണ്ടു. അവയുടെ പുറത്ത് 200 അപ്പവും അളവും കഴിച്ചിരുന്നു. രാജാവ് സീബയോടായത് എന്തിനാണെന്ന് ചോദിച്ചു. അതിന് സീബ കഴുതകൾ രാജാവിന്റെ കുടുംബക്കാർക്കും കയറുവാനും അപ്പവും പഴവും ബാല്യക്കാർക്ക് തിന്നാനും വീഞ്ഞും മരുഭൂമിയിൽ ക്ഷീണിക്കുന്നവർക്ക് കുടിപ്പാനും തന്നെ എന്ന് പറഞ്ഞു. നിന്റെ യജമാനന്റെ മകൻ എവിടെയെന്ന് രാജാവ് ചോദിച്ചതിന് സീബ രാജാവിനോട്, അവൻ യെരുശലേമിൽ പാർക്കുന്നു. ഇസ്രായേൽ ഗ്രഹം എന്റെ അപ്പന്റെ രാജ്യത്തും ഇന്ന് എനിക്ക് തിരികെ തരുമെന്ന് അവൻ പറയുന്നു എന്ന് പറഞ്ഞു. രാജാവ് സീബയോട്, ഇതാസ്യത്തിനുള്ളതൊക്കെ നിനക്കുള്ളതാവുന്നു എന്ന് പറഞ്ഞു. അതിന് സീബ, യജമാനായ രാജാവെ, ഞാൻ നമസ്കരിക്കുന്നു, തിരുമുൻപിൽ എനിക്ക് ജയ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. ദാവീദ് രാജാവ് ഊരിലെത്തിയപ്പോൾ ശൌലിന്റെ കുലത്തിൽ ഗേരയുടെ മകൻ സിനയി എന്ന പേരുള്ള ഒരുത്തൻ അവിടെ നിന്ന് പുറപ്പെട്ട് ശപിച്ചു കൊണ്ടുവരുന്നത് കണ്ടു. അവൻ ദാവീദിനെയും രാജഭൃത്തന്മാരെയും ഒക്കെ കല്ലുവാരി എറിഞ്ഞു. ജനവും വീരന്മാരും എല്ലാം ഇടത്തും മരത്തുമായി നടക്കുകയായിരുന്നു. സിനയി ശപിച്ചുകൊണ്ട് വെണ്ണം പറഞ്ഞു, രക്തപാതക നീറ്റ പോകുന്ന ശൗദ്രഹത്തിന്റെ രക്തം യഹോവ നിന്റെ മേൽ ഭരിച്ചിരിക്കുന്നു. അവന് പകരമല്ലോ നീ രാജാവായത്. യഹോവ രാജ്യത്തും നിന്റെ മകനായ അബ്സലോമിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നീ രക്തപാതകനായിരിക്കാൽ ഇപ്പോൾ ഇതാ നിന്റെ ദോഷത്തിന്റെ ഫലം നിനക്ക് വന്ന് ഭവിച്ചിരിക്കുന്നു. അപ്പോൾ സെരൂയയുടെ മകനായ അബിഷായി രാജാവിനോട്, ഈ ചത്തനായി എന്റെ യജമാനായ രാജാവിനെ ശവിക്കുന്നത് എന്ത്? ഞാൻ ചെന്ന് അവന്റെ തല വെട്ടി കളയട്ടെ എന്ന് പറഞ്ഞു. അതിന് രാജാവെ, സെരൂയയുടെ പുത്രന്മാരെ, എനിക്ക് നിങ്ങൾക്കും തമ്മിൽ എന്ത്? അവൻ ശവിക്കട്ടെ, ദാവീദിനെ ശവിക്കായെന്ന് യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. പിന്നെ നീ ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് ആർ ചോദിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് അബിഷായിയോടും തന്റെ സഹോദരന്മാരോടും പറഞ്ഞത്, എന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ട മകൻ എനിക്ക് പ്രാണഹാനി വരുത്താൻ നോക്കുന്നു എങ്കിൽ ഈ ബെന്യാമീനും ചെയ്യുന്നത് ആശ്ചര്യമോ? അവനെവിടുകയും അവൻ ശവിക്കട്ടെ, യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. പക്ഷേ യഹോവ എന്റെ സങ്കടം നോക്കി ഇന്നത്തെ അവന്റെ ശാപത്തിന് പകരം എനിക്ക് അനുഗ്രഹം നൽകും. ഇങ്ങനെ ദാവീദ് അവന്റെ ആളുകളും വഴി നടന്നു പോകുമ്പോൾ ശിനയും മലം ചെരുവിൽ കൂടി അടുത്ത് നടന്നുകൊണ്ട് ശവിക്കുകയും എല്ലാ പൂവിയും വാരി അവനെ എറിയുകയും ചെയ്തു. രാജാവും കൂടെയുള്ള സ്ഥല ജനവും ക്ഷീണിച്ചതായി എത്തി അവിടെ ആശ്വസിച്ചു. എന്നാൽ അബ്സലോമും രാജനുമൊക്കെയും അബീദോഫേലുമായി യെരുശലേമിലേക്ക് എത്തി. ദാവീദിന്റെ സ്നേഹിതൻ അർക്കനായ ഹൂശായി അബ്സലോമിന്റെ അടുക്കൽ വന്നിട്ട് അബ്സലോമിനോട്, രാജാവേ, ജയ ജയ എന്ന് പറഞ്ഞു. അപ്പോൾ അബ്സലോം ഹൂശായിയോട്, ഇതാകുന്നുവോ നിന്റെ സ്നേഹിതനോട് നിനക്കുള്ള സ്നേഹം സ്നേഹിതനോട് കൂടെ പോകാതിരുന്ന എന്താണെന്ന് ചോദിച്ചു. അതിന് ഹൂശായി അബ്സലോമിനോട്, അങ്ങനെയല്ല, യഹോവയും ഈ ജനവും ഇസ്രായേലൊക്കെയും ആരെ തിരഞ്ഞെടുക്കുന്നുവോ അവനുള്ളവനാകുന്നു ഞാൻ, അവന്റെ പക്ഷത്തിൽ ഞാൻ ഇരിക്കും. ഞാൻ ആരെയാകുന്നു സേവിക്കേണ്ടത്? അവന്റെ മകനെ അല്ലയോ? ഞാൻ നിന്റെ അപ്പനെ സേവിച്ചതുപോലെ നിന്നെയും സേവിക്കുമെന്ന് പറഞ്ഞു. അനന്തരം അബ്സലോം അഹീതോഫേലിനോട് നാം ചെയ്യേണ്ടത് എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് പറവീനെന്ന് പറഞ്ഞു. അഹീതോഫേൽ അബ്സാലോമിനോട്, രാജധാനി സൂക്ഷിപ്പാനിന്റെ അപ്പൻ പാർപ്പിച്ചിട്ടുള്ള അവന്റെ വെപ്പാട്ടികളുടെ അടുത്ത് നീ ചെല്ലുക, എന്നാൽ നീ നിന്റെ അപ്പന് നിന്നെ തന്നെ വെറുപ്പാക്കിയെന്ന് എല്ലാ ഇസ്രയേലും കേൾക്കും, നിന്നോട് കൂടെയുള്ളവർ ഒക്കെയും ധൈര്യപ്പെടുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അബ്സാലോമിനെ ബെൻമാടത്തിന്മേൽ ഒരു കൂടാരം അടിച്ചു. അവിടെ അബ്സാലോം എല്ലാ ഇസ്രയേലും കാണിക്കാൻ അവന്റെ അപ്പന്റെ വെപ്പാട്ടികളുടെ അടുത്ത് ചെന്നു. അക്കാലത്ത് അഹീതോഫേൽ പറയുന്ന ആലോചന ദൈവത്തിന്റെ അരുളപ്പാട് പോലെ ആയിരുന്നു. ദാവീദിനും അബ്സാലോമിനും അഹീതോഫേലിന്റെ ആലോചന എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. ബാറയ്ക്കുമോ റോമർ കൃതി ലേഖനം 12-ാം അധ്യായം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിലേക്ക് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിച്ചിരിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുകയും ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഗത നിങ്ങതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും ഭാവിക്കേണ്ടതിന് ഇതേ ഭാവിച്ചു വിടാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നു. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങൾ ഉണ്ടല്ലോ. എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ലതാനും അതുപോലെ പലരായി നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്ക് തക്കവണ്ണം വെവ്വേറെ വരമുള്ളത് കൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നതിനെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നതിനെങ്കിൽ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നതിന് ഏകാഗ്രതയോടെ, ഭരിക്കുന്നതിന് ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നതിന് പ്രസന്നതയോടെ ആകട്ടെ. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. തീയതിനെ വെറുത്തു നല്ലതിനോട് പറ്റിക്കൊള്ളുകയും സൗഹൃദപ്രീതിയിൽ തമ്മിൽ സ്ഥായി കൊണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുകയും ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. ആശയിൽ സന്തോഷിപ്പീൻ. കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവീൻ. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ. ശവിക്കാതെ അനുഗ്രഹിപ്പീൻ. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവീൻ. തമ്മിൽ ഐകമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എല്ലാവരോട് ചേർന്നുകൊള്ളുവീൻ. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർന്ന് വിചാരിക്കരുത്. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി. കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കുകയും പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുക്കുകയും പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവൻ തിന്മാൻ കൊടുക്ക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്ക. അങ്ങനെ ചെയ്താൽ നീ അവൻ തലമേൽ തീക്കനെ കുന്നിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. തിന്മയോട് തോൽക്കാരനെയാൽ തിന്മയെ ജയിക്കുക. ചാപ്റ്റർ 13. ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങത്ത്, ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും ഇല്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോട് മറക്കുന്നവന്റെ വ്യവസ്ഥയോട് മറക്കുന്നു. മറക്കുന്നവനോ ശിക്ഷാവിധി പ്രാപിക്കും. വാഴുന്നവൻ സൽപ്രവർത്തിയർക്കല്ല, ദുഷ്പ്രവർത്തിക്ക് അത്രേ ഭയങ്കരം. അധികാര സ്നേഹ ഭയപ്പെടാതിരിപ്പാൻ ഇച്ഛിക്കുന്നുവോ നന്മ ചെയ്യുക, എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും. നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവ ശുശ്രൂഷക്കാരനായിരിക്കുന്നത്. നീ തിന്മ ചെയ്താലോ ഭയപ്പെടുക, വെറുതെ അല്ല അവൻ വാൾ വഹിക്കുന്നത്. അവൻ ദോഷം പ്രവർത്തിക്കുന്നതിന്റെ ശിക്ഷയ്ക്കായി പ്രതികാരിയായ ദൈവ ശുശ്രൂഷക്കാരൻ തന്നെ. അതുകൊണ്ട് ശിക്ഷയെ മാത്രമല്ല മനസാക്ഷിയെയും വിചാരിച്ച് കീഴടങ്ങുക ആവശ്യം. അതുകൊണ്ട് നിങ്ങൾ നികുതിയും കൊടുക്കുന്നു. അവർ ദൈവ ശുശ്രൂഷന്മാരും ആ കാര്യം തന്നെ നോക്കുന്നവരുമാകുന്നു. എല്ലാവർക്കും കടമായുള്ളത് കൊടുക്കുകയും നികുതി കൊടുക്കേണ്ടവന് നികുതി, ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം, ഭയം കാണിക്കേണ്ടവന് ഭയം, മാനം കാണിക്കേണ്ടവന് മാനം. അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടം പെട്ടിരിക്കരുത്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. വിചാരം ചെയ്യരുത്, കുല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നുള്ളതും മറ്റേത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കായി നീ വചനത്തിൽ സാക്ഷീകരിച്ചിരിക്കുന്നു. സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല. ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിന് നിവർത്തി തന്നെ. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ ഉണർന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു. എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തിയിലെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധർഗം ധരിച്ചു കൊള്ളുക. പകൽ സമയത്ത് എന്നെ പോലെ നാം മര്യാദയായി നടക്കാം. വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലും അല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലും അല്ല, പിണക്കത്തിലും അസൂയയിലും അല്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുകയും മോഹങ്ങൾ ജനിക്കുമാറ് എടുത്തിനായി ചിന്തിക്കരുത്. സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുകയും ഒരുവൻ എല്ലാം തിന്നാമെന്ന് വിശ്വസിക്കുന്നു, ബലഹീനനോ സസ്യാദികളെ തിന്നുന്നു. തിന്നുന്നവൻ തിന്നാത്തവനെ ധിക്കരിക്കരുത്, തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കരുത്. ദൈവം അവനെ കൈക്കൊണ്ടിരിക്കുന്നുവല്ലോ. മറ്റൊരുത്തന്റെ ദാസനെ വിധിപ്പാൻ നീ ആര്? അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനൻ അത്രേ. അവൻ നിൽക്കും താനും അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. ഒരുവൻ ഒരു ദിവസത്തെക്കാൾ മറ്റൊരു ദിവസത്തെ മാനിക്കുന്നു, വേറൊരു സകല ദിവസങ്ങളെയും മാനിക്കുന്നു. ഓരോരുത്തരും താണ്ടാന്റെ മനസ്സിൽ ഉറച്ചിരിക്കട്ടെ. ദിവസത്തെ ആദരിക്കുന്നവൻ കർത്താവിനായി ആദരിക്കുന്നു, തിന്നുന്നവൻ കർത്താവിനായി തിന്നുന്നു. അവൻ ദൈവത്തെ സ്തുതിക്കുന്നുവല്ലോ. തിന്നാത്തവൻ കർത്താവിനായി തിന്നാതിരിക്കുന്നു, അവനും ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല. ജീവിക്കുന്നുവെങ്കിലും കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നു എങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നു എങ്കിലും മരിക്കുന്നു എങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവാകേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തത്. എന്നാൽ നീ സഹോദരനെ വിരിക്കുന്നത് എന്ത്? അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. എന്നാണ് എന്റെ മുമ്പിൽ എല്ലാം മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അയാൾ നമ്മൾ ഓരോരുത്തരും ദൈവത്തോടുള്ള കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് നാം ഇനി അന്യോന്യം വിധിക്കരുത്. സഹോദരൻ ഇടർച്ചയോ തടങ്ങലോ വെക്കാതിരിപ്പാൻ മാത്രം ഉറച്ചൊഴുകയും യാതൊന്നും സ്വതവെ മലിനമല്ല എന്ന് താൻ ഞാൻ കർത്താവായി യേശുവിൽ അറിഞ്ഞും ഉറച്ചുമിരിക്കുന്നു. വല്ലതും മലിനമെന്ന് എണ്ണുന്നവന് മാത്രം അത് മലിനമാകുന്നു. നിന്റെ ഭക്ഷണം നിമിത്തം സഹോദരനെ വ്യസനിപ്പിച്ചാൽ നീ സ്നേഹപ്രകാരം നടക്കുന്നില്ല. അവർക്ക് വേണ്ടി ക്രിസ്തു മരിച്ചുവോ? ആർക്ക് വേണ്ടി ക്രിസ്തു മരിച്ചുവോ അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത്. നിങ്ങളുടെ നന്മയ്ക്ക് ദൂഷണം വരുത്തരുത്. ദിവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രയും. അതിൽ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാകുന്നവനും തന്നെ. ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യ ആത്മീയ വർദ്ധനയ്ക്കുമുള്ളതിനെ ശ്രദ്ധിച്ചു കൊള്ളുക. ഭക്ഷണം നിമിത്തം ദൈവനിർമ്മാണത്തെ അയക്കരുത്. എല്ലാം ശുദ്ധം തന്നെ, എങ്കിലും ഇടർച്ച വരുത്തുമാറ് തിന്നുന്ന മനുഷ്യനെ അത് ദോഷമത്രേ. മാംസം തിന്നാതെയും വീഞ്ഞു കുടിക്കാതെയും സഹോദരൻ ഇടർച്ച വരുത്തുന്ന യാതൊന്നും ചെയ്യാതെയും ഇരിക്കുന്നത് നമുക്ക് നല്ലത്. നിനക്കുള്ളത് വിശ്വാസം ദൈവസന്നിധിയായി നിനക്ക് തന്നെ ഇരിക്കട്ടെ. താൻ സ്വീകരിക്കുന്നതിൽ തന്നെ തന്നെ വിധിക്കാത്തവൻ ഭാഗ്യവാൻ. എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നു എങ്കിൽ അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കായകൊണ്ട് അവൻ കുറ്റക്കാരനായിരിക്കുന്നു. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. ബാറക്കുമോർ Psalms 38. യഹോവയെ ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ, ഉഗ്രനിരസത്തോടെ എന്നെ ദണ്ഡിപ്പിക്കുകയും വരുതേ. നിന്റെ അസ്ത്രങ്ങൾ എന്നെ തറച്ചിരിക്കുന്നു, നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരിക്കുന്നു. നിന്റെ നീരസം ഏതുവായി എന്റെ ദേഹത്ത് സൗഖ്യമില്ല, എന്റെ പാപം ഏതുവായി എന്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല. എന്റെ അകൃത്യങ്ങൾ എന്റെ തലയ്ക്ക് നിരയൊക്കെ അതിഞ്ഞിരിക്കുന്നു, അത് ഭാരമുള്ള ചുമടുപോലെ അവ എനിക്ക് അധികനമായിരിക്കുന്നു. എന്റെ പോഷത്വം ഏതുവായി എന്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു. ഞാൻ കുനിഞ്ഞു ഏറ്റവും കൂഞ്ഞിരിക്കുന്നു, ഞാൻ ഇവിടെ വിടാതെ ദുഃഖിച്ച് നടക്കുന്നു. എന്റെ അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു, എന്റെ ദേഹത്ത് സൗഖ്യമില്ല. ഞാൻ ക്ഷീണിച്ചു അത്യന്തം തകർന്നിരിക്കുന്നു, എന്റെ ഹൃദയത്തിലെ ഞരക്കുന്ന നിമിത്തം ഞാൻ അലറുന്നു. കർത്താവേ, എന്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുൻപിൽ ഇരിക്കുന്നു, എന്റെ ഞരക്കം നിനക്ക് മറന്നിരിക്കുന്നതുമില്ല. എന്റെ നെഞ്ചിരിക്കുന്നു, എന്റെ ഞാൻ വശം കെട്ടിരിക്കുന്നു, എന്റെ കണ്ണിന്റെ വെളിച്ചവും എനിക്കില്ലാതെയായി. എന്റെ സ്നേഹന്മാരും കൂട്ടുകാരും എന്റെ ബാധ കണ്ടു മാറി നിൽക്കുന്നു, എന്റെ ചാർച്ചക്കാരും അകന്നു നിൽക്കുന്നു. എനിക്ക് പ്രാണകാലി വരുത്തുവാൻ നോക്കുന്നവർ കണി വെക്കുന്നു. എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ ഭയണ്ടാവനം സംസാരിക്കുന്നു. അവർ ഇടവിടാതെ ചതിര് ചിന്തിക്കുന്നു. എങ്കിലും ഞാൻ ചിലനെ പോലെ കേൾക്കാതെ ഇരുന്നു, വായു തുറക്കാതെ ഊമനെ പോലെ ആയിരുന്നു. ഞാൻ കേൾക്കാത്ത മനുഷ്യനെ പോലെയും വായിൽ പ്രതിവാദമില്ലാത്തവനെ പോലെയും ആയിരുന്നു. യഹോവയെങ്കിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, നീ ഉത്തരമരുളും. അവർ എന്നെ ചൊല്ലി സന്തോഷിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. എന്റെ കാൽ വഴുതുമ്പോൾ അവർ എന്റെ നേരെ വമ്പു പറയുമല്ലോ. ഞാൻ ഇടറി വീഴുമാറായിരിക്കുന്നു, എന്റെ ദുഃഖം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. ഞാൻ എന്റെ അകൃത്യത്തെ ഏറ്റു പറയുന്നു, എന്റെ പാപത്തെ കുറിച്ച് ദുഃഖിക്കുന്നു. എന്റെ ശത്രുക്കളോ ജീവനും ബലവുമുള്ളവർ എന്നെ വെറുതെ ഭവിക്കുന്നവർ പെരുകിയിരിക്കുന്നു. ഞാൻ നന്മ പിന്തുടരുകയാൽ അവരെനിക്ക് വിരോധികളായി, നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നു. യഹോവയെ കൈവിടരുത്, എന്റെ ദൈവമേ എന്നോട് അകന്നിരിക്കരുത്, എന്റെ പ്രത്യേകതേ എന്റെ സഹായത്തിന് വേഗം വരണം. നാവ് കൊണ്ട് പാപം ശാസിപ്പാൻ എന്റെ വായ വായെ സൂക്ഷിക്കുമെന്നും കൃഷ്ണൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എന്റെ വായ് കടിഞ്ഞാനിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എന്റെ സങ്കടം പൊങ്ങി വന്നു, എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂടുപിടിച്ചു, എന്റെ ധ്യാനത്തിന്റെ തീയത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു, യഹോവയെ അവസാനത്തെയും എന്റെ ആയുസ് എത്രയെന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണിക്കണമെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ നീ എന്റെ നാളുകളെ നാലുവരെ നീളമാക്കിയിരിക്കുന്നു. എന്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതും ഇല്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചുനിന്നാലൊരു ശ്വാസം അത്രേ. മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം, അവർ വ്യക്തമായി പരിശ്രമിക്കുന്നു നിശ്ചയം, അവൻ ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കുമെന്നറിയുന്നില്ല. എന്നാൽ കർത്താവേ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു? എന്റെ പ്രത്യാശ നീങ്കൽ വെച്ചിരിക്കുന്നു. എന്റെ സകല ലംഘനങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ, എന്നെ ഫോഷന്റെ നിന്നയാക്കി വെക്കരുതേ. ഞാൻ വായു തുറക്കാതെ ഊമനായിരുന്നു, നീയല്ലോ അങ്ങനെ വരുത്തിയത്. നിന്റെ ബാധയെങ്കിൽ നിന്ന് നീക്കണമേ, നിന്റെ കൈയുടെ അടിയാൽ ഞാൻ ക്ഷയിച്ചിരിക്കുന്നു. അകൃത്യ നിമിത്തം നീ മനുഷ്യനെ ബന്ധനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ നീ അവന്റെ സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കുന്നു. ഏത് മനുഷ്യൻ ഒരു ശ്വാസം അത്രയാകുന്നു? യഹോവേ, എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ അപേക്ഷ ചെയ്തുകൊള്ളണമേ. എന്റെ കണ്ണുനീർ കണ്ട് മിണ്ടാതിരിക്കരുത്. ഞാൻ എന്റെ സഹോദരാക്കന്മാരെയും പോലെ നിന്റെ സന്നിധിയിൽ അന്യനും പരദേശിയുമാകുന്നല്ലോ. ഞാൻ ഇവിടെ നിന്ന് പോയി ഇല്ലാതെയാകുന്നതിന് മുൻപേ ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിന്റെ നോട്ടമെങ്കിൽ നിന്ന് മാറ്റണമേ. ചാപ്റ്റർ 40. ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലപിടി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചീറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എന്റെ വായിൽ പുതിയ ഒരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. യഹോവയെ തന്റെ ആശ്രയമാക്കിക്കൊള്ളുകയും നികളികളെയും യാജിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. എന്റെ ദൈവമായ യഹോവയെ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശ്യൻ ആരുമില്ല. ഞാൻ അവയെക്കുറിച്ച് പ്രസ്താവിച്ചിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു. അനയാകവും ഹോമയാകവും നീ ഇച്ഛിച്ചില്ല. നീ ചെയ്തുകളെ എനിക്ക് തുറച്ചിരിക്കുന്നു. ഹോമയാകവും പാപയാകവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തകത്തിനുള്ളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിന്റെ ന്യായപ്രമാണം എന്റെ ഉള്ളിൽ ഇരിക്കുന്നു. ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു, അഗ്രങ്ങളെ ഞാൻ അടക്കിയിട്ടില്ല. യഹോവയെ, നീ അറിയുന്നു, ഞാൻ നിന്റെ നീതിയെ എന്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചിട്ടില്ല. നിന്റെ വിശ്വസ്തയും രക്ഷയും എന്റെ ഞാൻ പ്രസ്താവിച്ചു. നിന്റെ ദയയും സത്യവും ഞാൻ മഹാസഭയ്ക്ക് മറച്ചിരുന്നില്ല. യഹോവയെ, നിന്റെ കരുണ നീ എനിക്ക് അടച്ചു കളയുകയില്ല. നിന്റെ ദയയും സത്യവും എന്നെ നിത്യം പരിപാലിക്കും. സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. മേൽപ്പെട്ട് നോക്കുവാൻ കഴിയാതെ എന്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു. അവ എന്റെ തലയിലെ രോമങ്ങളിലും അധികം. ഞാൻ ദൈരിഹീനയായി തീർന്നിരിക്കുന്നു. യഹോവയെ, എന്നെ വിടുവിപ്പാൻ ഇഷ്ടം തോന്നണമേ. യഹോവയെ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. എനിക്ക് ജീവകാനം വരുത്തുവാൻ നോക്കുന്നവർ ലജിച്ച് ഭ്രമിച്ചു പോകട്ടെ. എന്റെ അനർത്ഥത്തെ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ അപമാനം ഏൽക്കട്ടെ. നന്നായി നന്നായി എന്നോട് പറയുന്നവർ തങ്ങളുടെ നാണം നിമിത്തം സ്തംഭിച്ചു പോകട്ടെ. നിന്നെ അന്വേഷിക്കുന്ന എല്ലാവരും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. നിന്റെ രക്ഷ ഇച്ഛിക്കുന്നവർ യഹോവ മഹത്വങ്ങളിൽ നിന്ന് എപ്പോഴും പറയട്ടെ. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു. എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. നീ തന്നെ എന്റെ സഹായം എന്നെ വിടുവിക്കുന്നതിനുമാകുന്നു. എന്റെ ദൈവമേ, താമസിക്കരുത്. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥ ദിവസത്തിൽ യഹോവാവിനെ വിടുവിക്കും. യഹോവാവിനെ കാത്ത് ജീവനോടെ പാലിക്കും. അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. അവന്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കയില്ല. യഹോവാവിനെ രോഗശൈലിയിൽ താങ്ങും. ദീനത്തിൽ നീ അവന്റെ കിടക്കയെല്ലാം മാറ്റി വിരിച്ചിരിക്കുന്നു. യഹോവയെ, എന്നോട് കൃപ തോന്നി എന്നെ സൗഖ്യമാക്കണമേ. നിന്നോടല്ലോ ഞാൻ പാപം ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. അവൻ എപ്പോൾ മരിച്ചു അവന്റെ പേര് നശിക്കുമെന്ന് ശത്രുക്കൾ എന്നെ കുറിച്ച് ദോഷം പറയുന്നു. ഒരുത്തൻ എന്നെ കാണാൻ വന്നാൽ അവൻ കപടവാക്ക് പറയുന്നു. അവന്റെ ഹൃദയം നീതിയോട് സംഗ്രഹിക്കുന്നു. അവൻ പുറത്തു പോയി അത് പ്രസ്താവിക്കുന്നു. എന്നെ പോയിക്കുന്നവരൊക്കെ എനിക്ക് വിരോധമായി തമ്മിൽ മന്ത്രിക്കുന്നു. അവരെനിക്ക് ദോഷം ചിന്തിക്കുന്നു. ഒരു ദുർവ്യാധി എന്നെ പിടിച്ചിരിക്കുന്നു, അവൻ കിടപ്പിലായി, ഇനി ഞാൻ എഴുന്നേൽക്കില്ല എന്ന് അവർ പറയുന്നു. ഞാൻ വിശ്വസിച്ചവനും എന്റെ അപ്പം തിന്നവനുമായ എന്റെ പ്രാണ സ്നേഹിതൻ പോലും എന്നെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. ഞാൻ അവർക്ക് പൗരം ചെയ്യേണ്ടതിന് യഹോവയെ കൃപ തോന്നി എന്നെ എഴുന്നേൽപ്പിക്കണമേ. എന്റെ ശത്രു എന്നെ ചൊല്ലി സ്നേഹോഷം കൊള്ളാതിരുന്നതിനാൽ നിനക്ക് ഇന്ന് പ്രസാദമായിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. നീ എന്റെ നിഷ്കളങ്കത്വം നിമിത്തം എന്നെ താങ്ങുന്നു. നിന്റെ മുമ്പിൽ നീയേക്കും എന്നെ നിർത്തിക്കൊള്ളുന്നു. ഇസ്രയേലിന്റെ ദൈവമായ യഹോവ എന്ന് നീയേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ, ആമേൻ. 42. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചെയ്യുവാൻ കാംക്ഷിക്കുന്നു. എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. എന്നെ പോൽ ദിവസം ചെല്ലുവാനിടയാകും. നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. ഉത്സവം ആയിരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ സമൂഹമധ്യേ ഞാൻ ദൈവം ദൈവാലയത്തിലേക്ക് ചെന്നത് ഓർത്തു എന്റെ ഉള്ളം എന്നിൽ പകരുന്നു. എന്റെ ആത്മാവേ എന്ന് വിശ്വാസിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശയിക്കുക. ഞാൻ അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവമാകുന്നുവെന്ന് ഞാൻ ഇനി അവനെ സ്തുതിക്കും. എന്റെ ദൈവമേ എന്റെ ആത്മാവ് എന്നിൽ വിശ്വാസിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും വിസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. നിന്റെ നീർച്ചാട്ടങ്ങളുടെ എരിച്ചിലാൽ ആര്യ ആര്യയെ വിളിക്കുന്നു. നിന്റെ ഓളങ്ങളിലും തിരുമാലകളും എല്ലാം എന്റെ നീറ്റെ കടന്നുപോകുന്നു. യഹോവയെ പകൽ നേരത്തെ തന്നെ ദയ കൽപ്പിക്കും. രാത്രി സമയത്ത് ഞാൻ അവന് പാട്ടുപാടിക്കൊണ്ടിരിക്കും. എന്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. നീ എന്നെ മറന്നത് എന്ത്? ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതും എന്ത് എന്ന് ഞാൻ എന്റെ പറയായ ദൈവത്തോട് പറയും. നിന്റെ ദൈവം എവിടെ എന്ന് എന്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നോട് പറയും. നീ പറവുണ്ട്. എന്റെ അസ്ഥിയിലെ തവക്കം വന്നവനെ നിന്ദിക്കുന്നു. എന്റെ ആത്മാവേ നീ വിശ്വാസിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മോഹപ്രകാശ ലക്ഷ്യം എന്റെ ദൈവമാകുന്നു. ഞാൻ ഇനി അവനെ സ്തുതിക്കും.
പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി ആദ്യമുതലേക്കും തന്നെ. ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവനമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാനാ ദൈവമായ അർത്താവന്റെ തിരുനാമത്തിൽ ഒന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്ന ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് ഭദ്രാസുരത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയിലേക്ക് എല്ലാ വിശ്വാസികളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു ബുധനാഴ്ച വീണ്ടും ദൈവം നമുക്ക് ഒരുക്കി തന്നു. പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിരന്തരം നമ്മൾ കേട്ടും കണ്ടും അനുഭവിച്ചും അതിൽ കൂടി കടന്നു പോകുമ്പോഴൊക്കെയും ശാന്തമായി ആ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് നമ്മെ തന്നെ താഴ്മയോടെ സമർപ്പിക്കുവാനും യഥാപത്തോട് സന്നിധിയിൽ എടുത്തു വരുവാനും ജീവിതത്തിൽ വന്നുപോയ പിഴകളെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കാനും ഒക്കെ ഈ സമയം നമുക്ക് ദൈവസന്നിധിയിൽ ഉപയോഗിക്കാം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭക്തിയോടും ദൈവാശ്രയ ബോധത്തോടും അനുഗ്രഹിക്കപ്പെട്ട ഈ ശുശ്രൂഷയുടെ ഭാഗമായി തീരുവാൻ ദൈവമേ അവിടെ ഞങ്ങളോട് കനിയണമെന്ന് നമുക്ക് ദൈവസന്നിധി രാമുഖമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിക്കുകയും ഇപ്പോഴിതിനെ നേതൃത്വം നൽകുന്ന പിതാക്കന്മാരെ ആദരവോടുകൂടി സ്മരിക്കുന്നു. സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും മാമനച്ചൻ ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, പ്രിയപ്പെട്ട ബിജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്നത്തെ തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ജോൺ ചാക്കോ അച്ഛൻ, അച്ഛനെയും ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇതിൽ പങ്കുചേരുന്ന എല്ലാ വിശ്വാസികളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും നമ്മുടെ ഈ കൂട്ടായ്മ നമ്മുടെയൊക്കെ ആത്മീയ പുനരുത്ഥാനത്തിനും അതോടൊപ്പം നാം ആരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരുടെയും ആത്മനിർവൃതിക്കും സാധ്യതയിലേക്ക് നയിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ 114th ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 114th ഗീതം ദൈവം മുമ്പാകെ നമുക്ക് സമർപ്പിച്ച് പാടാം. കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാരതിൽ പാർക്കും നാൾ അവനൻ ബലം എന്ന് സമർപ്പിക്കുന്ന ഗീതം ദൈവം മുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. കർത്താവിൻ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കും നാളവനൻ ബലം, അവനന്റെ സങ്കേതം വിശ്രാമം നാൾതോറും
അവനന്റെ സർവഭൂമേ അവനന്റെ സങ്കേതം വിശ്രാമം നാൾതോറും അവനന്റെ സർവഭൂമേ പല നാൾ കരുതി ഞാനേകനന്ദ അന്നാളിലവനോടു ചൊല്ലി ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നോ നിന്നോടു കൂടെയുണ്ട് ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നോ നിന്നോടു കൂടെയുണ്ട് ബലഹീനനെന്നു ഞാൻ കരുതിയ നാ അന്നാളിലവനോടു ചൊല്ലി ശക്തനാക്കുന്നവൻ ബലം പകരുന്നവൻ നിന്നോടു കൂടെയുണ്ട് ശക്തനാക്കുന്നവൻ ബലം പകരുന്നവൻ നിന്നോടു കൂടെയുണ്ട് സ്നേഹീതരില്ലെന്നു കരുതിയ നാ അന്നാളിലവനോടു ചൊല്ലി നിത്യമാം സ്നേഹത്താൽ നിന്നെ സ്നേഹിച്ചവൻ നിന്നോടു കൂടെയുണ്ട് നിത്യമാം സ്നേഹത്താൽ നിന്നെ സ്നേഹിച്ചിടോ നിന്നോടു കൂടെയുണ്ട് അസാധ്യമെന്നു ഞാൻ കരുതിയ നാ അന്നാളിലവനോടു ചൊല്ലി മനുഷ്യനാസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോടു കൂടെയുണ്ട് മനുഷ്യരാസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോടു കൂടെയുണ്ട് നിന്ദീതനെന്നു ഞാൻ കരുതിയ നാ അന്നാളിലവനോടു ചൊല്ലി ക്ഷീണിച്ചു പോകേണ്ട നിന്നെ മാനിക്കുന്നു നിന്നോടു കൂടെയുണ്ട് ക്ഷീണിച്ചു പോകേണ്ട നിന്നെ മാനിക്കുന്നു നിന്നോടു കൂടെയുണ്ട് കർത്താവിൽ സന്തോഷം അവനൻ ബലം പാരിതിൽ പാർക്കുന്ന അവനൻ ബലം അവനന്റെ സങ്കേതം വിശ്രപ്പം നാൾതോറും അവനന്റെ സർവഭൂമേ അവനന്റെ സങ്കേതം വിശ്രാമം നാൾതോറും അവനന്റെ സർവഭൂമേ
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആദിമുതൽ നിന്നേക്കും തന്നെ അമീൻ. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്കു വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്കു വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്കു വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ ശുശ്രൂഷകളും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന മെസ്സിയ രാജാവേ നിനക്ക് സ്തുതി. പാറിക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നുവന്നേക്കും നിനക്കുള്ളതാകുന്നു. അമീൻ. കൃപ നിറഞ്ഞവരെയുമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരകുലമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാമൂർത്തമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ വണ്ണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. അമ്മേ
മറയ്ക്കുമോ കണ്ണിവാനൻ ദൈവാലും കൃപയുള്ളവനും ദീർഘിഷ്ടുള്ളവനും ഉത്തമനും മാതൃതയുള്ളവനും രഹസ്യങ്ങളെ അറിയുന്നവനുമായ മെസ്സിയ തമ്പുരാനെ, ഞങ്ങൾ നിന്റെ മുൻപ് ചെയ്തിട്ടുള്ള പാപങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ഞങ്ങൾക്ക് ബോധം നൽകിയതുകൊണ്ട് ഇപ്പോൾ നിന്റെ ദൈവനോട് ഞങ്ങളുടെ പാപങ്ങൾക്കും കുറ്റങ്ങൾക്കും മോചനം യാചിക്കുന്നു. കൃപയോടെ ഞങ്ങളുടെ പാപ വേദനകളെ സുഖപ്പെടുത്തുകയും ഞങ്ങളുടെ തെറ്റുകൾക്ക് മാപ്പ് തരികയും ചെയ്യണമേ. നിന്റെ ശരണത്തിന്മേൽ മരിച്ചു പോയിരിക്കുന്ന വിശ്വാസികളെ നിന്റെ ഇഷ്ടം പ്രവർത്തിച്ചിട്ടുള്ള പരിശുദ്ധന്മാരോടുകൂടെ നിങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളും അവരും കൂടി നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധരായി ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഒരുമിച്ച് സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്തുമാറാകണമേ. എന്റെ സൃഷ്ടാവേ, നിന്റെ ദൈവത്വത്തിന്റെ ധാരാളമായ കരുണകളാൽ കൃപയോടെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ കൃപയ്ക്കും കരുണയിലുമല്ലാതെ ഞങ്ങൾക്ക് വേറെ ശരണവും ആശ്രയവുമില്ല. കർത്താവ് യേശുവിൻ സങ്കടകരമായ കണ്ണുനീരോടുകൂടി നിന്റെ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പെടാവതല്ലാത്ത യാത്രകരണാൽ ഞങ്ങളുടെ ജീവകാലമൊക്കെയും ഞങ്ങളുടെ ബലഹീനതയ്ക്ക് നീ സഹായിക്കണമേ. അശിഷ്ടപിശാചികളുടെ വർഷത്തിൽ നിന്നും ഞങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കണമേ. നിന്റെ കൃപയാ ഞങ്ങളെ സർവകുറ്റങ്ങൾക്കും പാപങ്ങൾക്കും അകൃത്യങ്ങൾക്കും നിന്റെ സന്നിധിയിൽ നിന്ന് മോചനം നൽകണമേ. ദീർഘക്ഷമയുള്ളവനും കൃപയും സത്യവും വളരെ ഉള്ളവനുമായ ദൈവമേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഈ സമയത്ത് ഞങ്ങളുടെ ബലഹീനതയ്ക്ക് നീ തിരിഞ്ഞു നോക്കണമേ. കർത്താവിന്റെ കരുണയാ ഞങ്ങളെ ബലഹീനതയെ സഹായിക്കണമേ. ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്ത് ചെയ്യണമേ. ഞങ്ങളുടെ ശാശുക്കൾ കണ്ട ലജിപ്പാനും നിന്റെ പരിശുദ്ധ തിരുനാമത്തെ എന്നേക്ക് മാറ്റപ്പെടുത്തുവാനുമായിട്ട് നിന്റെ കൃപയാൽ കാരുണ്യത്തിന്റെ നല്ല അടയാളം ഞങ്ങളെ സ്ഥാപിക്കണമേ. ഓശബകുല സുബാൻ ലവോൻ മീൻ അമീൻ.
ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹീതരെ, ആമുഖത്തിൽ അവർപ്പിച്ചതുപോലെ വീണ്ടും ഒരു പ്രഭാതം കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം തന്ന കൃപയെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവസന്നിധിയിൽ ഏറ്റവും താഴ്മയോടും വിനയത്തോടും നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കർത്തൃസന്നിധിയിൽ സമർപ്പിക്കാം. ഓരോ നിമിഷവും പ്രതികൂലതകളുടെ മധ്യത്തിലും അത്ഭുതകരമായി ദൈവം നമ്മളെ താങ്ങുന്നു. അതല്ല, പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളിൽ കൂടി നമ്മളെ കടന്നു പോകുമ്പോഴും നമുക്ക് നിലവിളിക്കുവാനും നിലവിളിക്കുമ്പോൾ ഉത്തരമരുളാനും ഒരു പിതാവ് സ്വർഗത്തിലുണ്ടെന്നുള്ള ഒരു ധൈര്യം നമ്മളെ കൂടുതൽ ഈ ലോകത്തിൽ ജീവിക്കുവാൻ ശക്തരാകട്ടെ. ആ ശക്തി ജീവിതത്തിൽ അനുനിമിഷം തിരിച്ചറിഞ്ഞുകൊണ്ട് ആരാധനയിലും സ്വസമർപ്പണത്തിലുമൊക്കെ ആക്കി തീർക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 72 സങ്കീർത്തനം 6 വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന വൻ മട പോലെയും അവൻ ഇറങ്ങി വരട്ടെ. അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന വൻ മഴ പോലെയും അവൻ ഇറങ്ങി വരട്ടെ. ദൈവത്തിന്റെ കൃപ സമസ്ത മാനവജാതിയിലും അരിഞ്ഞ പുൽപ്പുറത്ത് വീഴുന്ന മഴ പോലെ ഇറങ്ങി വരട്ടെ. അരിഞ്ഞ പുല്ലിന് അതിന്റെ വളർച്ചയ്ക്ക് എപ്പോഴും ആ മഴയുടെ നനവിന്റെ സാന്നിധ്യം ആവശ്യമായിരിക്കുന്നത് പോലെ തന്നെ നമുക്ക് സ്വാന്തനം ഉണ്ടാകുവാനും അനുഗ്രഹം ആത്മീയമായി വളരുവാനും ദൈവത്തിന്റെ പിന്മഴ അനുനിമിഷം നമുക്ക് ആവശ്യമായി ഉണ്ടാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ സ്ലീബ പെരുന്നാളായിട്ട് സെപ്റ്റംബർ 14 സ്ലീബ പെരുന്നാളായിട്ട് നമ്മൾ ആഘോഷിച്ചു. ഹേരലി രാജ്ഞി സ്ലീബ കണ്ടെടുത്തതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട വലിയ പെരുന്നാളും ആഘോഷങ്ങളുമാണ്. അതോടൊപ്പം തന്നെ സ്ലീബ അടയാളത്താൽ ഖുദ്ദസ് രാജാവ് ശത്രുക്കളെ പരാജയപ്പെടുത്തുകയും സ്ലീബ തന്റെ വ്യക്തി ജീവിതത്തിനും തന്റെ രാജ്യത്തിനും ഒരു വലിയ പ്രതീക്ഷയുടെ, വലിയൊരു പ്രത്യാശയുടെ, വലിയ ഒരു വിജയത്തിന്റെ സാധ്യതയായി പരിലമിച്ചതുപോലെ തീർച്ചയായിട്ടും പിശാചിനോടുള്ള യുദ്ധത്താൽ അനുനിമിഷം സ്ലീബ നമുക്ക് വലിയൊരു സാധ്യതയെ നിലനിൽക്കട്ടെ. ആ സ്ലീബ നമ്മുടെ ചങ്കിലും നമ്മുടെ ഹൃദയത്തിലും ശക്തമായി പതിയുമ്പോൾ ഏത് പൈശാചിക ശത്രുവിനെയും തിൻപോപ്പെട്ടവന്റെ ദുരുപദേശങ്ങളെയും അതിജീവിപ്പാൻ ആ സ്ലീബയുടെ അടയാളം പ്രേരകമാകും എന്നുള്ളതിൽ സംശയമില്ല. ഇപ്പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ന് ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപാട് പൈശാചിക ബന്ധനങ്ങൾ, ശത്രുക്കള നമുക്ക് ചുറ്റുമുണ്ട്. അത് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒക്കെ പല രൂപത്തിലും ഭാവത്തിലും നമുക്ക് പിശാചിന്റെ പ്രലോഭനങ്ങളുണ്ട്. അവിടെയൊക്കെ അടിപതറി പോകാതെ തമ്പുരാന്റെ ബലമുള്ള കരങ്ങളിൽ സ്വസ്ഥമായിരിക്കാനും ഇരു പാപങ്ങൾ ഈ ഭൂമിയിൽ ഉറപ്പിച്ചു നിൽക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കരം നമ്മളോട് കൂടെ ഉണ്ടാകണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയുണ്ട്. കാതോലിക്കേറ്റ് ശതാബ്ദിയുടെ വാർഷികമായിട്ട് നമ്മൾ കൊണ്ടാടുകയാണ്. നമുക്കറിയാം നമ്മുടെ ചരിത്രത്തിലെ വലിയൊരു സംഭവമായിരുന്നു മലങ്കരയിലെ കാതോലിക്കേറ്റ് സ്ഥാപിച്ചത്. അതിന്റെ 150-ാമത്തെ വാർഷികമായിട്ടാണ് സെപ്റ്റംബർ 15-ാം തീയതി നമ്മൾ കണക്കാക്കുക. സഭയെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും അതിനേക്കാൾ ഉപരി സഭയ്ക്ക് അതിന്റെ പരിപാവനമായ കർമ്മം ചെയ്യുവാനും ആ കർമ്മത്തിന് സഭയിലെ എല്ലാ വിശ്വാസികളും പാത്രീഭവിപ്പാനും അതിന്റെ പ്രാരംഭമായ അല്ലെങ്കിൽ അതിന്റെ അതന്റിസിറ്റിയിലേക്ക് നമ്മളെ നയിക്കുന്ന ആ ഒരു സാധ്യതയെ ഭക്തിയോടെ നമ്മൾ ഓർക്കുകയാണ് ഈ ദിനങ്ങളിൽ. എന്നും ഈ സഭ വിശുദ്ധിയിലും അതിന്റെ തനിമയിലും നന്മയിലും ഒക്കെ വളരട്ടെ. ക്രിസ്തുവിന്റെ മുഖം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന ഒരു ഒരുക്കമുള്ള ആത്മീയ കൂട്ടായ്മയായി ഈ സഭയെ സ്വർഗത്തിലെ ദൈവം നടത്തട്ടെ. കാറ്റും പേമാരികളും ശക്തമായി അടിക്കുമ്പോഴും തന്റെ ബലമുള്ള കരങ്ങളിൽ ഈ സഭയും സഭയപിതാക്കന്മാരെയും വിശ്വാസികളെയും കാത്തു സംരക്ഷിക്കാൻ ദൈവത്തിന്റെ വലിയ കരുണയുണ്ടാകണമേ എന്ന് നമുക്ക് ഏറ്റവും താഴ്മയോട് ദൈവസന്നിധിയിൽ അപേക്ഷിക്കാം. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ജോൺ ചാക്കോ അച്ഛനാണ്. അച്ഛന് വൈദിക സെമിനാറിൽ ഞങ്ങൾ ഒരേ കാലഘട്ടത്തിൽ ഒന്നിച്ചിരുന്ന് പഠിച്ചതാണ്. നിരണ ഭദ്രാസനത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വൈദികനാണ്, കൺവെൻഷൻ പ്രസംഗകനാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ശുശ്രൂഷയിൽ പല പ്രാവശ്യം സംബന്ധിക്കുകയും നമ്മൾ അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അച്ഛന്റെ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ ഉണ്ടാകണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒരു മടിയും കൂടാതെ അച്ഛന് പല തിരക്കുകളുണ്ടായിരുന്നു. ആ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഈ ശുശ്രൂഷയിലേക്ക് അച്ഛൻ സംബന്ധിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട ജോൺ ചായക്കയച്ചനെ സ്നേഹാദരോടുകൂടി ധന്യവാദ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴത്തെ സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ആലപിക്കാനായിട്ട് ഹ്യൂസ്റ്റണിൽ നിന്ന് ശ്രീമതി മേരി സ്കറിയെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നു. മേരി സ്കറിയ,
എന്നും നടത്തിയിരുന്നു അമ്മരൻ കുഞ്ഞിനെ കരുതുമ്പോൾ നമ്മെ താരൻ്റൻ ചിറകിൽ മറച്ചിരുന്നു. ഇടയൻ ആടിനെ നയിക്കുമ്പോൾ എന്റെ നല്ലിടയൻ എന്നും നടത്തിയിരുന്നു. ജീവിത യാത്രയെ മനം തളർന്നിരുമ്പോൾ ആകുല ചിന്തയെ തകർന്നിരുമ്പോൾ ആശ്വാസമേകുവാൻ അരികിലണയുമേ ആനന്ദദായകൻ അരുമനാഥൻ. ആശ്വാസമേകുവാൻ അരികിലണയുമേ ആനന്ദദായകൻ അരുമനാഥൻ. ഇടയൻ ആടിനെ നയിക്കുമ്പോൾ എന്റെ നല്ലിടയൻ എന്നും നടത്തിയിരുന്നു. അമ്മകൻ കുഞ്ഞിനെ കരുതുമ്പോൾ നമ്മെ താരൻ്റെ ചിറകിൽ മറച്ചിരുന്നു. അമ്മകൻ കുഞ്ഞിനെ കരുതുമ്പോൾ നമ്മെ താരൻ്റെ ചിറകിൽ മറച്ചിരുന്നു. കുശവൻ തൻ കയ്യിൽ കല്ലിമല്ലു പോലെ തിരുകരത്താൽ നിനഞ്ഞൊരുക്കണമേ. കുശവൻ തൻ കയ്യിൽ കല്ലിമല്ലു പോലെ തിരുകരത്താൽ നിനഞ്ഞൊരുക്കണമേ. തിരുഹീതം പോലുള്ള മൺപാത്രമായിട തിരുപൂജ തലത്തിൽ ഞാൻ അമർന്നിടുന്നു. തിരുഹീതം പോലുള്ള മൺപാത്രമായി തിരുപൂജ തലത്തിൽ ഞാൻ അമർന്നിടുന്നു. ഇടയൻ ആടി നയിക്കുമ്പോൾ എന്റെ നല്ലിടയൻ എന്നും നടത്തിരുന്നു. അമ്മകൻ കുഞ്ഞും പോലെ നമ്മെ താതൻ തൻ ചിറകിൽ മറച്ചിരുന്നു. അമ്മകൻ കുഞ്ഞും പോലെ നമ്മെ താതൻ തൻ ചിറകിൽ മറച്ചിരുന്നു. ഇടയൻ ആടിനെ നയിക്കും പോലെ എന്റെ നല്ലിടയൻ ഇന്നും നടത്തിരുന്നു.
ഇപ്പോഴ് തിരുവചന ധ്യാനത്തിനായി വന്നി ജോൺ ചാക്കോച്ചനെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്തു. അച്ഛാ പറഞ്ഞോളൂ. അച്ഛാ
ലോകത്തിലൊന്നിനും നമുക്ക് സന്തോഷിക്കാൻ കഴിയത്തില്ല. ലോകത്തിലൊന്നിനും നമുക്ക് സന്തോഷം
കഷ്ടതയാണ് ഒന്നാമത്തെ ദൈവത്തോട്
ചെയ്യണം, പക്ഷേ
പരിശുദ്ധനായ പൗലോസ് ലീഗായുടെ ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4 മുതൽ 7 വരെയുള്ള വാക്യത്തെ ആസ്പദമാക്കി വളരെ അനുഗ്രഹീതമായ ഒരു പ്രഭാഷണമാണ് ചുരുങ്ങിയ സമയം കൊണ്ട് പ്രിയപ്പെട്ട ജോൺ ചാക്കോച്ചൻ നമുക്ക് നൽകിയത്. പ്രത്യേകിച്ച് കൂടുതലൊന്നും കൂട്ടിച്ചേർക്കാൻ പറ്റാതെ വണ്ണം ആ വാക്യത്തിന്റെ ആഴത്തിലേക്ക് പ്രിയച്ചൻ നമ്മളെ കൈപിടിച്ചുകൊണ്ട് നടത്തിയെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. എപ്പോഴും സന്തോഷിക്കുക, നമുക്കറിയാം പൗലോസ് ശ്ലീഹ ഈ ഒരു കാര്യം പറയുമ്പോൾ ജീവിതത്തിന്റെ ഒരു പ്രഭാതം പൗലോസ് ലീഹായിക്കൊണ്ടായിരുന്നത് വളരെ ആരോഗ്യത്തോടുകൂടി വലിയ വലിയ ആദരവുകളും ചുമതലകളും ഒക്കെ ലഭ്യമായിരുന്ന ഒരു കാലഘട്ടം പൗലോസ്ലിയായിക്കൊണ്ട്. പ്രത്യേകിച്ച് വലിയ വിദ്യാഭ്യാസവും റോമൻ പൗരത്വവും അറിവിന്റെ വിജ്ഞാനങ്ങളെ കീഴടക്കിയ അഹങ്കാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നില്ല പൗലോസ്ലിയായിക്ക് ഈ സന്തോഷത്തിന് അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു ലേഖനം എഴുതാനായിട്ട്. കാര്യം അകമ്പടിയായി ആരോഗ്യവും ബുദ്ധിയും പരിചാരകരും സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും താൻ ഹൃദയത്തിൽ സന്തോഷമൊന്നും അനുഭവിച്ചിട്ടില്ല. താൻ എന്ത് ആജ്ഞാപിച്ചാലും ചെയ്തു തരാനുള്ള പരിചാരകരെ ഉണ്ടായിട്ടൊന്നും ഒരു സന്തോഷം അനുഭവിച്ചിട്ടില്ല. എന്നാൽ എന്താണ് പൗലോസ്ലിഹ അല്ലെങ്കിൽ എന്താണ് പൗലോസ്ലിഹ സന്തോഷം അനുഭവിച്ചത്? ജീവിതത്തിൽ ഒരുപക്ഷെ താൻ ഈ സന്തോഷത്തിന്റെ കഥകളൊക്കെ എഴുതുന്ന കാലഘട്ടത്തിൽ പുറത്തു നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും സന്തോഷകരമായ ഒരു കാലഘട്ടത്തിലല്ല. പ്രിയപ്പെട്ട അച്ഛൻ നമ്മളെ ഓർപ്പിച്ചതല്ലോ, കാരാഗ്രഹത്തിൽ നിന്നുകൊണ്ടാണ് ഈ ലേഖനം എഴുതുന്നത്. അത് മാത്രമല്ല, ഈ ലേഖനം എഴുതുന്നതിന്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ പൗലോസ്ലിഹയ്ക്ക് അനുഭവിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രതിസന്ധികൾ എന്ന് പറയുന്നത് ഒരു സാധാരണ പൗലോസ്ലിഹയെ ദൂരെ നിന്ന് നോക്കിക്കാണുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരിക്കലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. അത്രമാത്രം സ്വന്തം താല്പര്യപ്രകാരം ക്രിസ്തുവിന് വേണ്ടി കഷ്ടതകളും ഒക്കെ ഏറ്റ് പീഡനങ്ങളുടെയും, താൻ തന്നെ പറയുന്നുണ്ടല്ലോ കഷ്ടത വേദന നഗ്നത പട്ടിണി എന്നൊക്കെ പറയുന്നുണ്ട്, ഈ ഒരു പ്രതിബന്ധങ്ങളുടെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് താൻ അനുഭവിക്കുന്ന സന്തോഷത്തെപ്പറ്റി പൗലോസ്ലിഹ ഈ ലോകത്തോട് ഉദ്ബോധിപ്പിക്കുന്നതെങ്കിൽ ഞാനും നിങ്ങളും ചതിച്ചറിയേണ്ടത് ഇന്ന് നമ്മൾക്ക് സന്തോഷം എന്ന് പറഞ്ഞ് നമ്മൾ പിൻപറ്റുന്ന ഒന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ നിത്യമായ സന്തോഷം ഉണ്ടാക്കി തരുന്നത്. ഇതൊക്കെ സന്തോഷം ഉണ്ടാക്കി തരുന്നുണ്ട്, സംശയമൊന്നുമില്ല. ആ സന്തോഷങ്ങളൊക്കെ ഒരു നിഴല് പോലാണ്, അല്ലെങ്കിൽ ഒരു സ്വപ്നം പോലാണ്, ഏതോ കുറച്ച് സമയങ്ങളിൽ മാത്രം ഉന്മാദം ഉണ്ടാക്കുന്ന ഒരു സന്തോഷം, പക്ഷെ അത് നിത്യമായ ഒരു സന്തോഷമല്ല എന്ന് പൗലോസ്ലിഹ ഓർപ്പിക്കുന്നു. പൗലോസ്ലിഹ ആ ക്രിസ്തീയ സന്തോഷത്തെ പറ്റി ഇത് എഴുതുമ്പോൾ ശരിക്കും കഷ്ടതയുടെ മധ്യത്തിലും തന്റെ ഉള്ളിന്റെ ഉള്ളിൽ താൻ രുചിച്ചറിയുന്ന അനുഭവിച്ചറിയുന്ന ദൈവകാരുണ്യത്തിന്റെ സ്പർശനം അതിന്റെ അർത്ഥതലത്തിൽ വെളിപ്പെടുത്തുക ഈ ലേഖനങ്ങളിൽ കൂടി. അപ്പോഴാണ് പൗലോസ്ലിഹയുടെ അല്ലെങ്കിൽ പൗലോസ്ലിഹ പ്രതിദാനം ചെയ്യുന്ന സന്തോഷത്തിന്റെ ഊഷ്മളത എനിക്കും നിങ്ങൾക്കും തിരിച്ചറിയാനായിട്ട് കഴിയുന്നത്. അച്ഛൻ പ്രത്യേകമായിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അച്ഛനൊരു കൺവെൻഷൻ പ്രസംഗത്തിന്റെ എല്ലാ ശൈലിയും അച്ഛന്റെ ആ ഒരു പ്രസംഗ പാഠവത്തിലുണ്ട് അല്ലേ. പൗലോസ്ലിഹ നമ്മൾ ആ വാക്യത്തോട് ചേർത്ത് ഉദ്ബോധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാം, എല്ലാ സന്തോഷവും ദുഃഖകരമായി തീരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്നിനെ പറ്റിയും വിചാരപ്പെടരുത്. ഒരുപക്ഷെ ഇന്ന് നമ്മളെ വേദനപ്പെടുത്തുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഈ നാളെ പറ്റിയുള്ള വിചാരങ്ങളാണ്. നമ്മുടെ വിചാരങ്ങള് നാളെ പറ്റി മാത്രമൊന്നുമല്ല, നമ്മുടെ 10 തലമുറ എങ്ങനെയാകും എന്നുള്ള വിചാരത്തെ ചൊല്ലിയായിരുന്നു പലപ്പോഴും നമ്മൾ കഴിയുക. അങ്ങനെ കഴിഞ്ഞ് നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുക പലപ്പോഴും. അപ്പൊ നാളെ പറ്റി വിചാരിക്കേണ്ട ആവശ്യമില്ല, നാളെ ദൈവം നടത്തും. നമ്മുടെ കർത്താവ് തന്റെ മനുഷ്യാവതാര ശുശ്രൂഷയിൽ പർവ്വത പ്രസംഗങ്ങളിൽ നമ്മളെ ഓർപ്പെടുത്തിയിട്ടുള്ള കാര്യം തന്നെയാണിത്. നാളെ പറ്റി വിചാരിച്ച് മനസ്സ് വിറങ്ങലിക്കരുത്. ഇന്ന് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സന്തോഷം നിങ്ങൾ അനുഭവിക്കണം. വർത്തമാനകാലത്ത് ദൈവം തരുന്ന സുഖത്തെ അതിന്റെ മഹത്വം കണ്ടെത്തുവാനായിട്ട് കഴിയുകയും അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാൻ പറ്റുകയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഏതായാലും വളരെ അനുഗ്രഹീതമായിട്ടുള്ള ഒരു പ്രഭാഷണമാണ് അച്ഛന് നമുക്ക് കേൾക്കാനായിട്ടിടയായത്. സന്തോഷം എന്ന് പറയുന്നത് പുറമെയൊന്നുമല്ല, അത് ഹൃദയത്തിന്റെ ഉള്ളിൽ അനുഭവിച്ചറിയുന്നതാണ്. അങ്ങനെയുള്ളവർക്ക് കഷ്ടത വർദ്ധിക്കും തോറും ദൈവസാന്നിധ്യം കൂടുതൽ കൂടുതൽ അനുഭവിച്ചറിയുവാനും ആ അനുഭവിച്ചറിയുന്ന ദൈവസാന്നിധ്യം ഉണ്ടാകാൻ പോകുന്ന എല്ലാ കഷ്ടതകൾക്കും അപ്പുറം നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്ന ഒരു അനന്ത സാധ്യതയാണെന്നുള്ള ഒരു വലിയ ബോധ്യങ്ങളിലേക്ക് ഈ പ്രഭാതം അച്ഛൻ നമുക്ക് ഒരുക്കി തന്നതില് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിലും വ്യക്തിപരമായ പേരിലും എന്റെ പ്രിയ സുഹൃത്തായിരിക്കുന്ന ജോൺ ചാക്കോച്ചനോട് സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. എനിക്ക് വളരെ അടുത്ത് പരിചയവും സ്നേഹവും ബന്ധവും പ്രിയപ്പെട്ട അച്ഛനുമായിട്ടുണ്ട്. 4 വർഷം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു എന്നുള്ളത് മാത്രമല്ല, പഠിച്ച കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ആഴമായ ഒരു ബന്ധവും സ്നേഹവും സ്ഥാപിച്ചെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇന്നും നിരണഭദ്രാസനത്തിന്റെ വിവിധ മേഖലയിൽ തന്റെ ശുശ്രൂഷ വളരെ നിർവടിയായി നിർവഹിക്കുന്നു. ഞാൻ അച്ഛനെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പ്രിയപ്പെട്ട വൈദികന്, വൈദ്യസെമിനാറിലൊക്കെ ഞങ്ങൾ പഠിപ്പിക്കുമ്പോൾ വൈദികർ എന്തെങ്കിലുമൊക്കെ ഞങ്ങളുടെ പ്രൊഫഷണൽസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ അസൈൻമെന്റ് തരുമ്പോൾ ഞങ്ങളൊക്കെ അത് വാങ്ങിച്ച് പോകാട്ടിട്ടുകൊണ്ട് നടക്കുമ്പോൾ പ്രിയപ്പെട്ട അച്ഛൻ എപ്പോഴും അത് ശ്രദ്ധയോടെ അത് പഠിക്കുവാനും
എപ്പോഴും വായിക്കാനും ഒക്കെ അച്ഛൻ കാണിക്കുന്ന ആ ഒരു താല്പര്യം ഞങ്ങൾക്കൊക്കെ വലിയൊരു മാതൃകയാണ്. എല്ലാവരുടെയും പേരിൽ വീണ്ടും ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട ജോൺ ചാക്കോ അച്ഛനോടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. തുടർന്നും അച്ഛന്റെ വിലയേറിയ സന്ദേശം ഈ പ്രാർത്ഥനയിൽ ഉണ്ടാകണം എന്ന് വളരെ സ്നേഹത്തോടുകൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. എനിക്ക് തോന്നുന്നു എന്റെ ഒരു മെസ്സേജ് ചെയ്തു അത്ര ക്ലിയർ ആയിട്ട് എനിക്ക് തോന്നുന്നു ചില സമയങ്ങളിലൊക്കെ കേൾക്കാനായിട്ട് ഇച്ചിരി എക്കോ പോലെ ഒക്കെ തോന്നി എങ്കിലും പലരും എനിക്ക് മെസ്സേജ് ചെയ്ത് അനുപ്പഴാണ് കണ്ടത്. ഇച്ചിര എനിക്ക് തോന്നുന്നു ചില ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു കേട്ടതെന്ന് എനിക്ക് തോന്നിയെങ്കിലും അത് ക്ഷമിക്കണം. കാരണം അച്ഛൻ നാട്ടിൽ നിന്ന് വാട്സപ്പിൽ ഈ മെസ്സേജ് നൽകുമ്പോൾ ഞാനത് വേറൊരു ഡിവൈസ് വഴിയാണ് നിങ്ങൾ കേൾപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം അതിന്റേതായ ചില ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്, നിങ്ങൾ ക്ഷമിക്കുക. ഞാൻ ഈ മെസ്സേജ് ഇപ്പോഴാണ് കണ്ടത്, അല്ലെങ്കിൽ ഇവിടെ നേരത്തെ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. ഏതായാലും വളരെ നല്ലൊരു സന്ദേശമാണ് പ്രിയപ്പെട്ട അച്ഛൻ നമുക്ക് നൽകിയത്. ഒരുപക്ഷെ റെക്കോർഡിംഗ് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഇച്ചിലൂടെ വ്യക്തമായിട്ട് കേൾക്കും പറ്റും എന്നാണ് എന്റെ ഒരു ബോധ്യം. നമ്മുടെ ഈ അച്ഛന്റെ പ്രസംഗം റെക്കോർഡിംഗിൽ വരുന്നുണ്ട്, നിങ്ങൾക്കത് പിന്നീട് അത് കേൾക്കാവുന്നതായിരിക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ ഇപ്പം നൽകുന്നത് നമുക്കറിയാം. നമ്മൾ ദിനത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വൈദികരെ ദൈവസന്നിധിയിൽ ഓർക്കാം. ഒരു ജിമ്മിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ആലിസ് ജോസഫ്, ജോയൽ, മേരി ആന്റി ഓർത്ത് പ്രാർത്ഥിക്കാം. റെഡിസനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഏലിയാമ ചെറിയ, റെഡിബിൾ മാത്യുവിനെ ഓർക്കാം. റേച്ചൽ സ്കറിയെ ദൈവസന്നിധിയിൽ ഓർക്കാം. ഒരു മേരിക്കുട്ടി ക്യാൻസർ ആയിട്ട് പ്രയാസം അനുഭവിക്കുന്നു, പ്രത്യേകമായിട്ട് മേരിക്കുട്ടിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഒരു സൂസി ജോൺ, 64 വയസ്സ്, രോഗത്തിന്റെ തലത്തിൽ കൂടി കടന്നു പോകുന്നു, നമ്മുടെ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അലക്സനെ ദൈവസന്നിധിയിൽ ഓർക്കാം. അതുപോലെ ഷാജിയും രൊഹാനെയും ദൈവമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എബ്രഹാമിനെ ദൈവസന്നിധിയിൽ ഓർക്കാം. ഒരു ടോബിയെ ദൈവസന്നിധിയിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരുടെയൊക്കെ സൗഖ്യത്തിനും ആശ്വാസത്തിനുമായിട്ട്. ഒരു മറിയാമയെ ദൈവമുമ്പാകെ ഓർക്കാം, 78 വയസ്സുണ്ട്. ഒരു അനന്യയെ, ന്യൂബോൺ ബേബിയെ ദൈവസന്നിധിയിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ശിരസുകളെ ദൈവമുമ്പാകെ വണക്കം. ഞങ്ങളെ സ്നേഹിക്കുന്ന നിത്യമായ ദൈവമേ, നല്ല ഒരു പ്രഭാതം വീണ്ടും ഞങ്ങളെ അനുഗ്രഹിച്ച കൃപയെ ഓർത്ത് നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. ബലമുള്ള കരങ്ങളിൽ ഓരോ നിമിഷവും ഞങ്ങളെ താങ്ങുന്ന അങ്ങയുടെ കരുണയോർത്ത് അങ്ങനെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് ഞങ്ങൾ തിരുവചനത്തിൽ കേട്ടതുപോലെ ദൈവമേ, അനുനിമിഷം സന്തോഷിക്കത്തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയിലുള്ള വിചാരങ്ങളെ കൊണ്ട് നിറയ്ക്കണമേ. എപ്പോഴും ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ തമ്പുരാൻ അതിന്റെ പൂർണ്ണതയിൽ വസിക്കുമോ അവർക്ക് പിന്നെ ഒന്നിനെ പറ്റി ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞങ്ങളുടെ ഉള്ളിൽ അങ്ങ് വസിക്കുകയും ജീവിതത്തിൽ മുമ്പിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും അങ്ങ് ഞങ്ങൾക്ക് ഒരുക്കി തരുന്നത് ബലത്തിലും കൃപയിലും കരുണയിലും അതിജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങൾ ഉള്ളിൽ അവിടുന്ന് വസിക്കണമേ. അങ്ങ് വസിക്കത്തക്കോടെ നല്ല പ്രതലങ്ങളൊന്നും അല്ല ഞങ്ങളുടെ മനസ്സെങ്കിലും. ഞങ്ങളുടെ ഈ പ്രാർത്ഥനയിൽ ഞങ്ങളെ തന്നെ അനുതാപത്തോടെ അങ്ങയുടെ സന്നിധിയിൽ കൊണ്ടുവരുമ്പോൾ ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് അങ്ങ് വസിക്കത്തക്കോണമുള്ള ആലയങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങൾ അനേക രോഗികളെ ഓർത്ത് പ്രാർത്ഥിച്ചു, അവരെ കൊണ്ട് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. രോഗത്തിന്റെ തീവ്രതയിലും സ്വർഗത്തിലെ അപ്പന്റെ സ്നേഹവും വാത്സല്യവും സംരക്ഷണവും തിരിച്ചറിയാൻ തക്കോണം എന്റെ മക്കളെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറ്റവരു വേർപ്പെട്ട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അവിടുന്ന് അവരെ ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തണമേ. പലതരത്തിലുള്ള കഷ്ടതകളിൽ കൂടിയും പ്രയാസങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന എല്ലാ മക്കളെയും ദൈവമേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും അവിടുന്ന് ബലപ്പെടുത്തുകയും അവിടുത്തെ ശക്തിയുള്ള കരങ്ങളിൽ അവരെയൊക്കെ മറക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യുവാക്കന്മാർ, യുവതികളെയും ചെറുപ്പക്കാരെയൊക്കെ തിരുവുമ്പാ സമർപ്പിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഓർക്കുന്നു. ദൈവ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വിവാഹപ്രായമായിട്ടും അനുയോജ്യരായ പങ്കാളികൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്ന മക്കൾക്ക് ദൈവമേ നല്ല കുടുംബജീവിതം നയിക്കാനുള്ള കൃപയെ ചൊരിഞ്ഞു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
വാർദ്ധക്യത്തിലിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടിട്ടും കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ദൈവങ്ങളുടെ കണ്ണുനീരിനെ അവിടുന്ന് മാനിച്ച് അനുഗ്രഹിക്കപ്പെട്ട സന്താനങ്ങളെ നൽകി വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെയൊക്കെ ഓർക്കുന്നു. ജോലി ചെയ്യുന്നവരെയും അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. ലഭിക്കുന്ന പ്രതിഫലമൊക്കെ നന്മയോട് ഉപയോഗിക്കാനുള്ള വിവേകവും തിരിച്ചറിവും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ഈ സഭയെ അവിടുന്ന് വാഴ്ത്തണമേ. സഭയെ നയിക്കുന്ന എല്ലാ പിതാക്കന്മാരെയും ഓർക്കുന്നു. പ്രത്യേകിച്ച് ദൈവമേ അടുത്ത നാളുകളായി നടക്കാൻ പോകുന്ന സഭയുടെ അസോസിയേഷനൊക്കെ തിരുമുമ്പാ സമർപ്പിക്കുന്നു. ആത്മീയ ബോധ്യത്തോടുകൂടെ ഈ സഭയെ നയിക്കാൻ പ്രാപ്തിയുള്ള നല്ല പിതാക്കന്മാരെ ദൈവമേ അവിടുന്ന് എഴുന്നേൽപ്പിക്കണമെന്ന് അങ്ങയുടെ കരുണയുടെ മുമ്പാകെ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദൈവമേ സഭയുടെ നന്മയെ നശിപ്പിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തിയെയും പ്രലോഭനങ്ങളെയും അവിടുന്ന് നീക്കി മായ്ച്ചു കളയണമേ. അനുഗ്രഹിക്കപ്പെട്ടൊരു കൂട്ടായ്മയെ വളരുവാൻ സഹായിക്കണമേ. എല്ലാ ഭദ്രാസനങ്ങളെയും ഈ ഭദ്രാസനത്തെ നയിക്കും തിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ കൂട്ടായ്മ വാഴ്ത്തണമേ. പ്രത്യേകിച്ച് ഇന്ന് തിരുവചന ധ്യാനം നിർവഹിച്ച പ്രിയപ്പെട്ട അച്ഛനെ ഓർക്കുന്നു. ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഇടവകയൊക്കെ തിരുവുമ്പാ സമർപ്പിക്കുന്നു. ഞങ്ങളെയൊക്കെ അവിടെ നിന്ന് നന്മയോട് തിരക്കണമേ. ദൈവം ഓരോ പ്രാർത്ഥനാ കൂട്ടായ്മയെ ഞങ്ങൾ പിന്നിടുമ്പോൾ ഞങ്ങൾ കഴുകി ശുദ്ധീകരിക്കപ്പെട്ടവരായി തീരുവാൻ സംഗതിയാക്കണമേ. പ്രകൃതിക്ഷോഭം മൂലം അതുപോലെ തന്നെ തീവ്രവാദം മൂലം പീഡിപ്പിക്കപ്പെടുന്നവരെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. ഓരോരുത്തരെ അവിടുന്ന് സഹായിച്ച് താങ്ങി എഴുന്നേൽപ്പിക്കണമേ. സകല വാങ്ങിപ്പോർക്കും സ്വർഗീയ ഉത്സവമില്ല ആശ്വാസ നൽകണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും വന്നാളും സ്തുതിച്ചു പോഴ്ത്തുവാനായിട്ട് തന്നെ.
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധരുവാടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേക അല്ലെ പ്രാർത്ഥനയിൽ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളോടും കുടുംബങ്ങളോടും നാം ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ ആവശ്യങ്ങളോടുകൂടിയും നമ്മുടെ പരിശുദ്ധസഭയോടും പരിശുദ്ധ സഭയുടെ നയിക്കുന്ന എല്ലാ പിതാക്കന്മാരോടുകൂടിയും ലോകത്തിലും പ്രയാസത്തിനും ദുഃഖത്തിനും ലോകമാസകാലം കഴിഞ്ഞുകൂടുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടിയും നമ്മൾ നിന്ന് വാങ്ങിപ്പോരോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നെ കൊണ്ടായിരിക്കുമാറാകണമേ.
ആമേൻ. ധന്യവാദം. ധന്യവാദം സംബന്ധിച്ച എല്ലാവരോടും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനം നമ്മളോട് പ്രസംഗിച്ച പ്രിയപ്പെട്ട ജോൺ ചാക്കോച്ചനോട് ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇത് സംബന്ധിക്കുന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് വന്യവൈദികരായ മാമനച്ചൻ, വിശ്വരീശ് അച്ഛൻ, ബിജോയച്ഛൻ, എല്ലാവരോടും സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ബൈബിൾ വായിച്ച കുഞ്ഞമാമ, അതോടൊപ്പം തന്നെ ഇതിന് അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജ്, അല്പമായോ അധികമായോ ഇതിനുവേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും സ്നേഹവും നന്ദിയും അറിയിക്കുകയും ചെയ്യുന്നു.